السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه ومن اهتدى بهديه واستنى بسنته إلى يوم الدين. أما بعد، فقال شيخ الإسلام المجدد محمد بن عبد الوهاب التميمي رحمه الله تعالى: باب من الشرك لبس الحلقة والخيط ونحوهما لرفع البلاء أو دفعه. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ എഴുതിയിട്ടുള്ള കിതാബ് തൗഹീദാണ് നമ്മൾ വായിക്കുന്നത്. അതിൽ ഏഴാമത്തെ ബാബാണ് ഇനി വായിക്കാനുള്ളത്. ബാബുൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ അധ്യായം, അതിൽ പറയുന്ന വിഷയം മിന ഷിർക്കി, ഷിർക്കിൽപ്പെട്ടതാണ് ലുബ്സുൽ ഹൽഖ, വളയം ധരിക്കുന്നത്, വളയ രൂപത്തിലുള്ള വള പോലെയുള്ള സാധനങ്ങൾ ധരിക്കുന്നത്. വൽ ഖൈത്ത്, അതുപോലെ ചരടുകൾ. വനഹവിഹിമ, ഇത് രണ്ടും പോലെയുള്ള മറ്റു വല്ലതുമൊക്കെ. ലിറഫ് ഇൽ ബലായി ഔ ദഫ്ഇഹി, എന്തിനു വേണ്ടിയാണ്? നമ്മെ ബാധിച്ച ഒരു ദുരിതം, ഒരു ബലാ നീക്കുന്നതിന് വേണ്ടി. ഔ ദഫ്ഇഹി, അല്ലെങ്കിൽ അതിൻ്റെ പ്രതിരോധത്തിന് വേണ്ടി, ദോഷം ബാധിക്കാതിരിക്കാൻ വേണ്ടി. വഖൗലുല്ലാഹി തആല, ഈ ബാബിലുള്ള ദലീൽ, ഈ വിഷയത്തെക്കുറിച്ച് വന്നിട്ടുള്ള പ്രമാണം ഇദ്ദേഹം ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു ആയത്തും രണ്ട് ഹദീസുകളും ഒരു അസറുമാണ്. അസർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സഹാബത്തിൻ്റെയും താബിഈങ്ങളുടെയൊക്കെ കൗലുകൾക്കാണ് അസർ എന്ന് പറയുന്നത്. അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒന്നാമത്തെ ആയത്ത് വഖൗലുല്ലാഹി തആല, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു: ഖുൽ അഫറഅയ്തും മാ തദഊന മിൻ ദൂനില്ലാഹി, നിങ്ങൾ അല്ലാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ആരാധ്യന്മാരെ നിങ്ങൾ കണ്ടുവോ? ഇൻ അറാദനി അല്ലാഹു ബിദുർറിൻ, അല്ലാഹു എനിക്ക് എന്തെങ്കിലും ഒരു ദുർറ്, ഒരു പ്രയാസം ഉദ്ദേശിച്ചാൽ, ഹൽ ഹുന്ന കാശിഫാത്തു ദുരിഹി, ഹൽ ഹുന്ന കാശിഫാത്തു ദുരിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതായ, വിധിച്ച ആ ദുർറ്, ആ പ്രയാസം നീക്കിത്തരാൻ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ വിഗ്രഹങ്ങൾക്ക് സാധിക്കുമോ? വഅൻ ഇമ്രാൻ ഇബ്നു ഹുസൈൻ, ഈ ആയത്തിൻ്റെ ഉദ്ദേശം എന്താണ്? അള്ളാഹു ഒരു ഷെറ് നമുക്ക് വരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് വരും. അത് ഒരു നൂലുകൊണ്ടും ഒരു ചരടുകൊണ്ടും തകിടുകൊണ്ടും ഒന്നും തടയാൻ സാധിക്കുകയില്ല. ഇതിൻ്റെ വിശദീകരണം ഇൻഷാല്ലാ ഇനി നമ്മൾ പറയും. വഅൻ ഇമ്രാൻ ഇബ്നു ഹുസൈൻ, അടുത്തത് രണ്ട് ഹദീസുകളാണ്. ഒന്നാമത്തെ ഹദീസ് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നു: റആ റജുലൻ ഫീ യദിഹി ഹൽഖത്തൻ മിൻ സുഫർ, അദ്ദേഹം ഒരാളെ കണ്ടു, അയാളുടെ കയ്യിൽ ഒരു ലോഹത്തിൻ്റെ തകിട് കയ്യിലുണ്ട്, കയ്യിൽ കെട്ടിയിട്ടിട്ടുണ്ട്. ഫഖാല, അദ്ദേഹം ചോദിച്ചു: മാ ഹാദിഹി, ഇതെന്താണ്? ആ വ്യക്തി പറഞ്ഞു: മിനൽ വാഹിന, വാഹിന എന്ന് പറയുന്ന അസുഖം അത് മാറാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ അത് വരാതിരിക്കാൻ വേണ്ടിയാണ്. വാഹിന എന്ന് പറഞ്ഞാൽ തോള് തളർന്നു പോകുന്ന ഒരു അസുഖമാണ്, അതിനാണ് വാഹിനത്ത് എന്ന് പറയുന്നത്. ഈ അസുഖം വരാതിരിക്കാൻ വേണ്ടിയാണ്. ഫഖാൽ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് കണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചത്, അപ്പോൾ ഉത്തരവ ഇതാണ് പറഞ്ഞത്. ഫഖാൽ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു: ഇൻ സിഹ, നീ അത് അഴിച്ചു മാറ്റുക. ഫഇന്നഹ ലാ തസീദുക ഇല്ലാ വഹ്നൻ, ഈ വാഹിനത്ത് എന്ന് പറയുന്ന തോള് തളർന്നു പോകുന്ന ഈ അസുഖം, അതിനുവേണ്ടി നീ നൂല് കെട്ടിയാൽ, ഈ മന്ത്രിചൂതിയ തകിട് കെട്ടിയാൽ, അതുകൊണ്ട് നിന്റെ ക്ഷീണം വർദ്ധിക്കുകയല്ല, അതൊന്നും സംഭവിക്കുകയില്ല, നിന്റെ അസുഖം കൂടുകയാണ് ചെയ്യാം. ഫൈന്ന കലോമിത്ത വഹിയ അലൈഖ്, ഇനി നീ ഈ തകിടുമായിട്ട് മരിച്ചു പോവുകയാണെങ്കിൽ, മാ അഫ്ലഹ്ത അബദൻ, നീ ഒരിക്കലും വിജയിക്കുകയില്ല, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇമാം അഹ്മദ് റഹിമഹുള്ള ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അടുത്ത ഹദീസ് ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി: മൻ തഅല്ലഖ തമീമതൻ ഫലാ തമ്മല്ലാഹു ലഹു, ആരാണോ ഒരു തമീമത്ത്, ഒരു ഏലസ് കെട്ടിയിരിക്കുന്നത്, ഫലാ അതമ്മല്ലാഹു ലഹു, അവൻ്റെ ഉദ്ദേശം അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കാതിരിക്കട്ടെ, പൂർത്തിയാക്കാതിരിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രവൃത്തി ചെയ്ത ആൾക്ക് ഏലസ് കെട്ടിയവനെതിരെ പ്രാർത്ഥിക്കുകയാണ്, അവൻ്റെ ഉദ്ദേശം അള്ളാഹു നടപ്പിലാക്കാതിരിക്കട്ടെ. വമൻ തഅല്ലഖ വദഅതൻ, ആരാണോ വദഅത്ത് കെട്ടിയിരിക്കുന്നത്, വദഅത്ത് എന്ന് പറഞ്ഞാൽ കടലിൽ നിന്നെടുക്കുന്ന ചിപ്പി പോലെയുള്ള ഒരു വസ്തു, ഒരു തോട്, അത് ഭാഗ്യത്തിന് വേണ്ടി കെട്ടാറുണ്ടായിരുന്നു ജാഹിലിയ കാലത്ത് ആളുകൾ. നുസാസൻ പറയാണ്, ആരാണോ ഇങ്ങനെ ചെയ്തത്, ഫലാ വദ അല്ലാഹു ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംരക്ഷിക്കാതിരിക്കട്ടെ. വഫി റിവായത്തിൻ മറ്റൊരു റിവായത്തിൽ ഈ ഹദീസിന്റെ തന്നെ മറ്റൊരു ലഫ്ളിൽ വന്നിട്ടുള്ളത് മൻ തഅല്ലഖ തമീമതൻ ഫഖദ് അശ്രക്, ആരാണോ ഏലസ് കെട്ടിയത് അവൻ ഷിർക്ക് ചെയ്തിരിക്കുന്നു എന്നാണ്. അപ്പൊ ഈ രണ്ട് ഹദീസ് കഴിഞ്ഞു. ഇനി ഈ വിഷയത്തിൽ വന്നിട്ടുള്ള സഹാബത്തിന്റെ ഒരു അസറുണ്ട്. ഇബ്നു അബി ഹാത്തിം റഹിമഹുള്ള ഹുദൈഫ റളിയല്ലാഹു അൻഹു നിദരിക്കുന്നു. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരാളെ കണ്ടു, ഫിയദിഹി ഖൈതും മിനൽ ഹുമ്മ, പനി വന്നതുകൊണ്ട്, പനിക്കുന്നുണ്ട് അയാൾക്ക്, അപ്പൊ പനി മാറാൻ വേണ്ടി ഒരു നൂല് കെട്ടിയിട്ടുണ്ട് അയാളുടെ കയ്യിൽ. ഫഖത്തഹു, ഹുദൈഫ റളിയല്ലാഹു അൻഹു ആ നൂല് മുറിച്ചു കളഞ്ഞു. വതല ഖൗലഹു തആല, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ വാക്ക് ഖുർആനിലെ ആയത്ത് ഓതി, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ, അധികം ആളുകളും മുശ്രിക്കുകളായിക്കൊണ്ടാണ് അള്ളാഹുൽ വിശ്വസിക്കുന്നത്, അള്ളാഹുൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ അവർ മുശ്രിക്കുകളാണ്, ഷിർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള ഈ ആയത്ത് ഓതി. ഇത്രയും ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും സഹാബത്തിന്റെ അസറിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന ഫായ്ദകൾ എന്താണ്? ഒന്നാമത്തെ കാര്യം, ഈ ബാബോടുകൂടി, ഈ അധ്യായത്തോടുകൂടി ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള ഷിർക്കിന്റെ രൂപങ്ങൾ വിശദീകരിക്കുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ അധ്യായം എന്തായിരുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഷഹാദത്തിന്റെ തഫ്സീറായിരുന്നു. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിനെ പോലെ വേറെ റബ്ബുണ്ട് എന്ന് വിശ്വസിക്കേണ്ട കാര്യമില്ല, നേരെ മറിച്ച് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി എന്ന് വിശ്വസിച്ച് മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരാണ്. അപ്പൊ തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുക എന്നതാണ് എന്ന കാര്യം വിശദീകരിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞിരുന്നു ഇനി വരാനുള്ള അധ്യായങ്ങളൊക്കെ ഈ അധ്യായത്തിന്റെ വിശദീകരണങ്ങളാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇനി അദ്ദേഹം വിശദീകരിക്കാൻ തുടങ്ങുകയാണ് ഷിർക്കിന്റെ ഓരോ രൂപങ്ങൾ എന്തൊക്കെ ചെയ്താലാണ്, എന്തൊക്കെ പ്രവൃത്തികളാണ് ഷിർക്കാവുന്നത്. ആ വിശദീകരണം അദ്ദേഹം ഈ അധ്യായത്തിൽ തുടങ്ങുകയാണ്. കഴിഞ്ഞ അധ്യായത്തിന്റെ അവസാനത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് വശറഹു ഹാദിഹി തർജമതി വമാ ബഅദഹ മിനൽ അബ്വാബ്, ഇനി വരാൻ പോകുന്ന ബാബുകൾ ഈ ഹെഡിങ്ങിന്റെ വിശദീകരണമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ അധ്യായത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് തൗഹീദ് എന്താണ് എന്ന് വിശദീകരിക്കുന്നത് അതിന്റെ വിപരീതത്തിലൂടെയാണ്. ഷിർക്ക് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തൗഹീദ് വിശദീകരിക്കുന്നത്. ഇതൊരു കാര്യം ഒരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാനുള്ള നല്ലൊരു മാർഗമാണ്. ഏത് വിഷയമായിരുന്നാലും അതിന്റെ വിപരീതം പറഞ്ഞ് മനസ്സിലാക്കിയാൽ അത് കൂടുതൽ വ്യക്തമാകും. ഇപ്പൊ കറുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെളുപ്പറിയുന്നതുകൊണ്ടാണ് കറുപ്പ് എന്താന്ന് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ഏത് വസ്തുവാണെങ്കിലും അതിന്റെ വിപരീതം എന്താണെന്ന് മനസ്സിലാകുമ്പോൾ ആ കാര്യത്തെക്കുറിച്ചുള്ള വ്യക്തത വരും. ഒരു കവി പറഞ്ഞതായി കാണാം, ഓരോ വസ്തുവിന്റെയും ഓരോ ആശയത്തിന്റെയും വിപരീതമാണ് അതിനെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ അധ്യായത്തിലും വരാനുള്ള അധ്യായങ്ങളിലുമൊക്കെ ഇനി അദ്ദേഹം പറയുന്നത് മുഴുവൻ ഷിർക്കിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. ഈ രൂപങ്ങളൊക്കെ ഒഴിവാക്കിയാൽ ആൾ മുവഹ്ഹിദായി, തൗഹീദ് പൂർത്തിയായി. അടുത്ത ഫായിദ, മൂന്നാമത്തെ ഫായിദ, ഈ അധ്യായത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഷിർക്കുൻ അസ്ഗറിനെ കുറിച്ചാണ്. ഏലസ് കെട്ടുന്നത്, അതുപോലെ തന്നെ തകിട് കെട്ടുന്നത്, ഇതൊക്കെ ഷിർക്കുൻ അസ്ഗറാണ്, ചെറിയ ഷിർക്കാണ്. ചെറിയ ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്ത കുറ്റമില്ലാത്ത കാര്യം, നിസ്സാര കാര്യം എന്നാണോ അർത്ഥം? അല്ല, വലിയ ഷിർക്കിന്റെ താഴെയാണെന്ന് മാത്രം. വൻ പാപങ്ങളുടെ മുകളിലാണ്. കള്ളു കുടിക്കുന്നതിനേക്കാളും മോഷ്ടിക്കുന്നതിനേക്കാളും ഒക്കെ വലിയ പാപമാണ് ഷിർക്കുൻ അസ്ഗർ. പക്ഷേ ഇസ്ലാമിൽ നിന്ന് പുറത്താവുകയില്ല, അതുകൊണ്ട് മാത്രമാണ് അതിനെ ഷിർക്കുൻ അസ്ഗർ എന്ന് പറയുന്നത്. മറ്റേതിനേക്കാളും ചെറുതാണ്. അതിന്റെ അർത്ഥം ഇത് ചെറിയൊരു കാര്യമാണ് എന്നല്ല. അപ്പൊ ഷിർക്കുൻ അസ്ഗറിനെ കുറിച്ച് ഈ ബാബിൽ അദ്ദേഹം പറയാൻ കാരണം എന്താണ്? അത് ഉലമാക്കൾ പറയുന്നത് ഇൻതിഖാലം മിനൽ അദ്നാ ഇലൽ ആല, ആദ്യം ചെറിയ ഷിർക്കിനെ കുറിച്ച് പറഞ്ഞിട്ട് ചെറിയ താരതമ്യേന ഗൗരവം കുറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞ് പിന്നെ വലിയ രൂപത്തെ കുറിച്ച് പറയാണ്. എന്താ അതിന്റെ ഉദ്ദേശം? ഷിർക്കുൻ അസ്ഗറായിട്ടുള്ള ഏലസും അതുപോലെ ഈ തകിടുകളും ഇതൊക്കെ എത്ര ഗൗരവമുള്ളതാണ് എന്നൊരാൾ മനസ്സിലാക്കിയാൽ അതിന്റെ അപ്പുറത്തുള്ള തെറ്റ് പിന്നെ അയാൾ ചെയ്യുകയില്ല. ചിർക്കുൻ അക്ബർ, മരിച്ചുപോയ ആളുകൾ നേരിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യം, അക്കാര്യത്തിൽ പിന്നെ സംശയം ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ആദ്യം ഈ ഷിർക്കുൻ അസ്ഗറിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇനി ഇവിടെ ഈ അധ്യായത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള, താക്കീത് ചെയ്തിട്ടുള്ള ഷിർക്കുൻ അസ്ഗർ എന്താണ്? നമ്മൾ പറഞ്ഞതുപോലെ ഏലസും അതുപോലെ തന്നെ തകിടുകളും ഇങ്ങനെ അപകടങ്ങൾ വരാതിരിക്കാനും രോഗം മാറാനും ഒക്കെ വേണ്ടി ആളുകൾ കെട്ടുന്ന, ബർക്കത്ത് പ്രതീക്ഷിച്ചിട്ട് കെട്ടുന്ന ഈ വസ്തുക്കൾ, അത് ധരിക്കുന്നത് ഷിർക്കാണ് എന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് ഷിർക്കാണ് എന്നതിന് വ്യക്തമായ തെളിവ് ഈ ഹദീസിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ കയ്യിൽ ഈ സംഗതി കണ്ടപ്പോ അയാൾ ഒരു ഇരുമ്പിന്റെ തകിട് കെട്ടിയിട്ടുണ്ട്, അപ്പൊ എന്തിനാണ് ഇത് കെട്ടിയെന്ന് ചോദിച്ചപ്പോൾ രോഗം മാറാനാണ് എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചിട്ടില്ല ഈ തകിടിന് രോഗം മാറ്റാൻ സ്വന്തമായിട്ട് കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ തകിടാണ് ലോകം മുഴുവൻ സൃഷ്ടിച്ചതെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്നൊന്നും വിശ്വാസം ചോദിച്ചിട്ടില്ല. എന്താണ് അയാളോട് പറഞ്ഞത്? എൻസിഅഹ, അത് നീ അഴിച്ച് വലിച്ചെറിയുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള രോഗശമനത്തിന് വേണ്ടി കെട്ടുന്ന സാധനങ്ങൾ, അത് എന്ത് വസ്തുവായാലും അത് ശിർക്കാണ് എന്ന് ഇതെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് നിംസാസനം അയാൾക്കെതിരായി പ്രാർത്ഥിച്ചത്, ഫൈനഹാല യസീദുക ഇല്ലവഹനൻ. അതുപോലെ തന്നെ നീ മരിച്ചു പോവുകയാണെങ്കിൽ മാ അഫ്ലഹ്ത അബദൻ, നീ ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് ശിർക്കാണെന്ന് മനസ്സിലാക്കാം. അത് ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. ഇനി ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം, നമ്മുടെ ശറഈൽ അള്ളാഹു സുബ്ഹാനഹു വതാല പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ട്. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ പ്രതിഭാസങ്ങൾക്കും ഒരു കാരണമുണ്ടാകും. രോഗം മാറാൻ മരുന്ന്, അതുപോലെ വിഷപ്പ് മാറാൻ ഭക്ഷണം, ഇങ്ങനെ സബബുകളുണ്ട്. പക്ഷേ ഈ സബബുകൾ വ്യക്തമായിരിക്കണം. വ്യക്തമല്ലാത്ത സബബുകൾ സ്വീകരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാളോട് ഈ കെട്ടിയ ആ ലോഹ കഷണം അത് അഴിച്ചു വലിച്ചെറിയാൻ പറഞ്ഞു. അയാളൊരു സബബാണ് എന്നുള്ള നിലക്കാണ് അത് കെട്ടിയിട്ടുള്ളത്, രോഗം മാറാനുള്ള സബബാണ് എന്ന ധാരണയിലാണ്. അപ്പോൾ ഒരു കാര്യത്തിനുള്ള കാരണമാണ് എന്തെങ്കിലും ഒരു പ്രവൃത്തി, എന്തെങ്കിലും ഒരു വസ്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തത ഉണ്ടാകണം. ഇപ്പോൾ മരുന്ന് കുടിച്ചാൽ രോഗം മാറും, എല്ലാ മനുഷ്യരും ഇത്തിഫാക്കായിട്ടുള്ള കാര്യമാണ്. നേരെ മറിച്ച് ഒരാൾ എന്തെങ്കിലും ഒരു ചെടി പറിച്ചുകൊണ്ടെന്നിട്ട് ഇത് തിന്നാൽ ഇന്ന അസുഖം മാറും എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പാടില്ല. അതിന് വ്യക്തമായ തെളിവുണ്ടാകണം. അത് പരീക്ഷണത്തിലൂടെ അല്ലെങ്കിൽ ശറഈലൂടെ തെളിഞ്ഞതായിരിക്കണം. ഒരാൾ കുറച്ച് പച്ചവെള്ളം കൊണ്ടുവന്ന് ഇത് കുടിച്ചാൽ പനി മാറും, അല്ലെങ്കിൽ ഇന്ന അസുഖം മാറും, ക്യാൻസർ മാറും എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പാടില്ല. നേരെ മറിച്ച് സംസം വെള്ളമാണെങ്കിലോ, മാ ഉ സംസം ലിമാശൂരി ബലഹു, ഹദീസുള്ളതാണ്. സംസം വെള്ളം കുടിച്ചാൽ എന്താണോ ഉദ്ദേശം അത് നടക്കും എന്നുള്ളത് ഹദീസിലുള്ളതാണ്. അപ്പം ഇങ്ങനെ ഹദീസും ആയത്തും വഴി ശറഈയായ തെളിവ് വേണം, അല്ലെങ്കിൽ പരീക്ഷണങ്ങളിലൂടെ മനുഷ്യൻ തെളിയിച്ചിട്ടുള്ള മരുന്ന് പോലെയുള്ള ഖദരിയായിട്ടുള്ള തെളിവ് വേണം. അള്ളാഹു സുബ്ഹാനഹു വതാലയാണ് യഥാർത്ഥത്തിൽ അത് തെളിയിക്കുന്നത് മനുഷ്യന്റെ പരീക്ഷണങ്ങളിലൂടെ. അങ്ങനെ പരീക്ഷണങ്ങളിലൂടെ തെളിഞ്ഞതായിരിക്കണം. ഈ രണ്ട് നിലക്കും തെളിഞ്ഞിട്ടില്ലാത്ത സബബുകൾ സ്വീകരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്കു നേരെ അതിനെ എതിർത്തത്, ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ സബബുകൾ സ്വീകരിക്കുമ്പോൾ അതിന് തെളിവുണ്ടാകണം, ഒന്നുകിൽ ദീനിയായ തെളിവ് വേണം, അല്ലെങ്കിൽ ശാസ്ത്രീയമായ മനുഷ്യന്റെ പരീക്ഷണങ്ങളിലൂടെയുള്ള തെളിവ് വേണം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ ഈ കയ്യിൽ തകിട് കെട്ടിയ ആളോട് അത് അഴിച്ചു കളയുക എന്ന് പറഞ്ഞതിൽ കുറേ ഉടമാണങ്ങളുണ്ട്. ഒന്ന്, ഒരാളുടെ കയ്യിൽ ശരീരത്തിൽ ഇങ്ങനെ ഒരു സംഗതി കണ്ടാൽ അതിനോ അതിനെ രൂക്ഷമായി എതിർക്കണം. തഖ്ലീദ്, അതിനെ ഗൗരവത്തിൽ കാണണം, തമാശയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അയാളോട് ഗൗരവത്തിലാണ്, ഇൻസഅഹ, നീ അത് വലിച്ചെറിയുക എന്ന് നേർക്കുന്നേരെ പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ ചെറിയ ഷിർക്ക്, ഷിർക്കുൻ അസ്ഗർ എന്നുള്ളത് വൻപാപങ്ങളെക്കാൾ വലിയ തെറ്റാണ്. മദ്യപാനം അതുപോലെയുള്ള വൻപാപങ്ങൾ, അതിനേക്കാൾ വലിയ തെറ്റാണ് ചെറിയ ഷിർക്ക്. അപ്പൊ ഷിർക്കിന്റെ കൂട്ടത്തിലുള്ള ചെറുതന്നെ എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കാം. അതെങ്ങനെയാ മനസ്സിലാവുക ഈ ഹദീസിന്ന്? നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ മദ്യപിച്ച് ശിക്ഷിക്കപ്പെട്ട ഒരു സഹാബി ഉണ്ടായിരുന്നു. ആ സഹാബിയെ ശപിച്ചപ്പോൾ നബി സല്ലല്ലാഹു എന്താണ് പറഞ്ഞത്? നിങ്ങൾ പിശാചിനെ സഹായിക്കരുത് നിങ്ങളുടെ സഹോദരനെതിരായി, അദ്ദേഹത്തെ ശപിക്കരുത്, അദ്ദേഹം അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ പല സഹാബത്തിനെയും പല തെറ്റുകളുടെയും പേരിൽ ശിക്ഷിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്തൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്കെതിരെ പ്രാർത്ഥിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞിട്ടില്ല. എന്താണ് ഇവിടെ പറഞ്ഞത്? നീ മരിച്ചുപോയാൽ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ള വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കുമല്ല. അപ്പൊ ഷിർക്ക്, അത് ഷിർക്കുൻ അസ്ഗറാണെങ്കിലും മറ്റെല്ലാ പാപങ്ങളെക്കാളും കടുത്ത പാപമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജഹലിന്റെ ഉദർ കൊടുത്തിട്ടില്ല ഇയാൾക്ക്. ജഹലിന്റെ ഉദർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇസ്ലാമിൽ ഒരാളൊരു തെറ്റ് ചെയ്യുന്നത് ജാഹിലായിക്കൊണ്ടാണെങ്കിൽ അത് തെറ്റാണെന്ന് അറിയില്ല, അങ്ങനെ ചെയ്താൽ ഉദറുള്ള കാര്യങ്ങളുണ്ട്, അങ്ങനെ ചെയ്താൽ അയാൾക്ക് ഉദറുണ്ടാകും. പക്ഷെ എല്ലാ ഉലമാക്കളും ഏകോപിച്ചിട്ടുള്ള കാര്യമാണ്, ഒരാൾ ജീവിക്കുന്നത് മുസ്ലിങ്ങളുടെ ഇടയിലാണ്, തൗഹീദ് വ്യക്തമായി പരസ്യമായി പ്രബോധനം ചെയ്യപ്പെടുന്ന ഒരു ചുറ്റുപാടിൽ ജീവിച്ചിട്ട് എന്നിട്ട് അയാൾ ഷിർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് പിന്നെ ഉദറില്ല. അയാളോട് ഒരാൾ വന്ന് ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ടേ കാര്യമുള്ളൂ, എന്നാലേ അയാൾക്ക് ശിക്ഷയുള്ളൂ, അല്ലെങ്കിൽ അയാൾ മുശ്രിക്കായി പരിഗണിക്കപ്പെടുള്ളൂ എന്നുള്ളത് ശരിയല്ല. അയാൾക്ക് ഹുജ്ജത്ത് സ്ഥാപിക്കപ്പെടണം, അള്ളാഹുവിന്റെ തെളിവ് അയാൾക്ക് കിട്ടണം. ആ തെളിവ് കിട്ടുക എന്ന് പറഞ്ഞാൽ ആ തെളിവും കൊണ്ട് ഒരാൾ വന്ന് ഇയാളോട് സംസാരിക്കണം എന്നില്ല. നേരെ മറിച്ച് അയാൾ കൈ നീട്ടിയാൽ എത്താവുന്ന ദൂരത്തിൽ ഹഖിന്റെ ദാവത്ത്, ശരിയായ തൗഹീദിന്റെ പ്രബോധനം എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ അയാൾക്ക് യാതൊരു ഉദുറുമില്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാൾക്ക് വിശദീകരിച്ചു കൊടുക്കല്ലേ ചെയ്തത്? നേർക്ക് നേരെ എൻസിഅഹ, നീ അത് അഴിച്ചിടുക എന്ന് പറഞ്ഞു. അത് കെട്ടിയാൽ നിന്റെ രോഗം കൂടുകയേ ചെയ്യുള്ളൂ. അപ്പൊ നീ അറിയാത്ത ആളല്ലേ, ജാഹിലല്ലേ? അപ്പൊ ജാഹിലായതുകൊണ്ട് അള്ളാഹു നിന്റെ രോഗം മാറ്റിത്തരും അല്ലെങ്കിൽ ശിക്ഷ ഒഴിവാക്കി തരും എന്ന് പറഞ്ഞിട്ടില്ല. നീ ഇത് കെട്ടിയിട്ടുണ്ടെങ്കിൽ നിനക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ശിക്ഷ തരും, അഥവാ നിന്റെ അസുഖം കൂടുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഏലസും തകിടൊക്കെ കെട്ടുന്ന ആളുകൾ അവിടെ നബിസ്വാസം ഇങ്ങനെ പറയാൻ കാരണം എന്താ, റസൂലിന്റെ ദാവത്ത് അവിടെ എത്തിയിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക് എന്നുള്ളത്. അപ്പൊ അറിയാവുന്ന അത്രയും പരിധിയിൽ ഹക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് തിരിഞ്ഞു നോക്കാത്ത മാരുവകങ്ങളായിട്ടുള്ള തിരിഞ്ഞു കളയുന്ന ആളുകൾ, അവർക്ക് ജഹലിന്റെ ഉദർ ലഭിക്കുകയില്ല, അങ്ങനെ ഒരു എക്സ്ക്യൂസ് അവർക്ക് ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്, ഈ തകിട് കൊണ്ടും ഏലസ് കൊണ്ടും ഒരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല, അതുകൊണ്ട് ഉപദ്രവം മാത്രമേ ഉണ്ടാവുള്ളൂ. ലാ തസീദുക ഇല്ലാ വഹനൻ, നിനക്ക് രോഗം കൂടെ മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ ചില രോഗങ്ങൾ മാറുന്നുണ്ടല്ലോ പിശാചിന്റെ സഹായം കൊണ്ട്, അത് വളരെ കുറവായിരിക്കും. ചില ആളുകൾ പിശാചിനെ കുറിച്ച് പറഞ്ഞിട്ട് പിശാചിന്റെ വലിപ്പം കൂട്ടും പറഞ്ഞിട്ട്. ഈ ജ്യോതിഷന്മാരടുത്തും മറ്റൊക്കെ പോയാൽ മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ പറ്റും, അത് ശിർക്കാണെങ്കിലും അവർക്ക് കഴിവുണ്ട്, അവരത് അറിയിച്ചു തരും, കട്ട് കേട്ടിട്ട് പിശാജ് ഇങ്ങോട്ട് എത്തിക്കും. അത് ശരിയാണ്, ഹദീസിൽ വന്നിട്ടുള്ളതാണ്, ആ ഹദീസ് ഇനി വരുന്നുണ്ട്. പക്ഷെ ആ ഹദീസിൽ തന്നെ പറയുന്നുണ്ട് എന്ത്, പിശാജ് ആകാശലോകത്ത് മലക്കുകൾ തമ്മിൽ കൈമാറുന്ന വിവരങ്ങൾ ചോർത്തും അതിൽ നിന്നൊരു ചെറിയ വാക്കാണ് കിട്ടുക, അങ്ങോട്ട് അടുക്കാൻ പിശാജിന് സാധിക്കൂല. എന്നു മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വതആല നക്ഷത്രങ്ങൾ കൊണ്ട് എറിയും പിശാജിനെ, അതിന്റെ ഇടയിൽ നിന്ന് ഏറിന്റെ ഇടയിൽ നിന്ന് ചെറിയൊരു വാക്ക് കിട്ടിയാൽ അതിൽ 100 കളവ് ചേർത്തിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത് ഈ ജ്യോതിഷന് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 100 കളവിന്റെ ഇടയിൽ 1%, അതാണ് സത്യം, സത്യത്തിന്റെ അളവ്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള മന്ത്രവാദികൾ രോഗം മാറ്റും, പിശാജിന്റെ സഹായത്തോടുകൂടി അവർ രോഗം മാറ്റുന്നുണ്ട് എന്ന് പറയും, അത് ശരിയല്ല. അവർക്ക് രോഗം മാറ്റാൻ സാധിക്കൂല, ഒന്നുകിൽ മാനസികമായിട്ടുള്ള രോഗങ്ങളായിരിക്കും, ഒരു തോന്നലായിരിക്കും, അല്ലെങ്കിൽ ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ. സാഹരിയങ്ങളുടെയും അതുപോലെ തന്നെ മുഷാവിദീങ്ങളുടെയും ഈ മാരണക്കാരുടെയൊക്കെ കഴിവ് വളരെ പരിമിതമാണ്. ഫയതഅല്ലമൂന മിൻഹുമ മാ യുഫരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി, ഭാര്യാഭർത്തകന്മാരെ തമ്മിൽ തെറ്റിക്കുക, അതിന് വലിയ പണിയൊന്നുമില്ല, അതാണ് പിശാചിന്റെ ഏറ്റവും വലിയ പണി. അതുപോലെ തന്നെ ചില തോന്നൽ, മാനസികമായി ഉണ്ടാകുന്ന ചില തോന്നലുകൾ, അതുപോലെ നിസ്സാരമായ ചില കാര്യങ്ങൾ. നബിസ്വാസ്ലം പറഞ്ഞു, രാത്രി ആയാലും നിങ്ങൾ വാതിലടക്കുക, അതുപോലെ തന്നെ പാത്രങ്ങൾ മൂടി വെക്കുക. എന്നിട്ട് എന്താ പറഞ്ഞത്, ഫൈന ഷയാത്തീന ലാ തഫ്തഹു ബാബൻ, ഒരു വാതിൽ തുറക്കാൻ ചെയ്യാൻ കഴിയില്ല, അടച്ചു കഴിഞ്ഞാൽ പിന്നെ വാതിൽ തുറക്കാൻ കഴിയില്ല. അപ്പൊ അത്രയും ദുർബലമാണ് പിശാചിന്റെ കഴിവുകൾ. ഇന്ന കേദ ഷേത്വാനി കാനത ഐഫ, പിശാചിന്റെ തന്ത്രങ്ങൾ വളരെ ദുർബലമാകുന്നു. അള്ളാഹിന്റെ ദിക്കർ ഉണ്ടെങ്കിൽ പിശാചിന് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോ ഈ പിശാചിന്റെ സഹായത്തോടെ നടക്കുന്ന എല്ലാ പ്രവൃത്തികളും അതൊക്കെ വളരെ ദുർബലമായിരിക്കും, അതുകൊണ്ട് യാതൊരു ഹൈറും കിട്ടാൻ പോകുന്നില്ല. നമ്മൾ കാണുന്നുണ്ട് ഈ ജ്യോതിഷന്മാരും മരണക്കാരും ഇങ്ങനെയുള്ള ഏലസൊക്കെ എഴുതി കൊടുക്കുന്ന ആൾക്കാർ, അവരുടെ ജീവിതം നോക്കും, വളരെ ദരിദ്രമാരാണ് ജീവിക്കുന്നത്. പിന്നെ തട്ടിപ്പിലൂടെ ജീവിക്കുന്ന ആളുകളുണ്ട്, അവർക്കൊരിക്കലും അവരുടെ ഈ മരണം കൊണ്ട് സ്വന്തമായി വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലല്ലോ. അവർക്ക് കുറെ നോട്ടുണ്ടാക്കിക്കൂടെ, അല്ലെങ്കിൽ കുറെ സ്വർണം ഉണ്ടാക്കിക്കൂടെ, അതിനവർക്ക് സാധിക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ ഹറാമായ ശിർക്കായ മാർഗങ്ങളിലൂടെ ഒരു ഹൈറും മനുഷ്യന് കിട്ടാനില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. അതുപോലെ തന്നെ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം, ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു സബബിൽ അവലംബിച്ചാൽ, ഇപ്പോൾ രോഗം മാറാൻ വേണ്ടി ഒരു തകിട് കെട്ടി, ഏലസ് കെട്ടി, ഹറാമാണത്, ഷിർക്കാണ്, അതിൽ ഒരാൾ അവലംബിച്ചു, അള്ളാഹുവിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല, ദുആ ചെയ്തിട്ടില്ല, അങ്ങനെ ആരെങ്കിലും ഒരു സബബിൽ അവലംബിച്ചാൽ അള്ളാഹു അവനെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കും, ആ സബബിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അള്ളാഹുവിനെ മറന്നിട്ട് സബബുകളിൽ അവലംബിച്ച തവക്കുലാക്കിയ ആളുകളെ അള്ളാഹു കൈവിടും എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മറ്റൊരു ഫായിദ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്, ഈ ഏലസും നൂലും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ രോഗം മാറാൻ വേണ്ടി കിട്ടുന്ന ഈ വസ്തുക്കൾ, അതിന്റെ വിഷയത്തിൽ അഹ്ലു സുന്നത്തിന്റെ അഖീദ ഇതാണ്, അത് ഷിർക്കുൻ അക്ബർ ആകുന്ന ചില സന്ദർഭങ്ങളുണ്ട്, ഷിർക്കുൻ അസ്ഹർ ആകുന്ന സന്ദർഭമുണ്ട്. എപ്പോഴാണ് ഷിർക്കുൻ അക്ബർ ആവുക? ഒരാൾ വിശ്വസിക്കുന്നത് സ്വന്തമായി ഈ നൂലിന്, ഈ കെട്ടിയ ഏലസിന് രോഗം മാറ്റാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ അപകടം തടയാനുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ഷിർക്കാണ്. കാരണം അള്ളാഹുൽ പങ്കു ചേർത്തു, അള്ളാഹുവിന്റെ കഴിവ് ഈ നൂലിന് വകവെച്ചു കൊടുത്തു. നേരെ മറിച്ച് അള്ളാഹുവാണ് രോഗം മാറ്റുന്നത്, ഈ നൂലൊരു സബബാണ്, അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണ് നൂല് കെട്ടുന്നത്. നമ്മൾ ജംസമ്പളം കിടിക്കുന്ന പോലെ ഒരു സംഗതിയാണ് ഈ നൂല് കെട്ടുക എന്നുള്ളത്. എന്തോ ഹദീസൊക്കെ ഉണ്ട് ആ വിഷയത്തിൽ, എനിക്കറിയാത്തതുകൊണ്ടാണ്, ഉസ്താദിനറിയാം എന്ന് വിശ്വസിച്ചിട്ടാണ് ഒരാൾ ചെയ്യുന്നതെങ്കിലോ, അങ്ങനെ ചെയ്യുന്നത് ഷിർക്കുൻ അസ്ഗറാണ്, ചെറിയ ഷിർക്കാണ്. പക്ഷെ നമ്മൾ പറഞ്ഞു ഷിർക്കുൻ അസ്ഗറാണെങ്കിലും അതെല്ലാ വൻപാപങ്ങളെക്കാളും വലിയ പാപം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന, ഈ ബാബിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം, ഇങ്ങനെയുള്ള ജാഹിലിയങ്ങൾ ചെയ്യുന്ന ഈ ഏർപ്പാടുകൾ, നൂലും ഏലസൊക്കെ കെട്ടി നടക്കുന്ന ആളുകൾ, അവരെ കണ്ടാൽ അത് പൊട്ടിച്ചെറിയാം, അവന്റെ ശരീരത്തിൽ നിന്ന് അത് പിടിച്ച് പൊട്ടിക്കാം എന്ന് ഹദീസിന് മനസ്സിലാക്കാം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് പൊട്ടിക്കാൻ പറഞ്ഞു. അതുപോലെ ഹുദൈഫ റളിയല്ലാഹു അൻഹു ഫഖതഅഹ, അദ്ദേഹം അത് മുറിച്ചു കളഞ്ഞു. എന്നിട്ടാണ് പറഞ്ഞത് വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ എന്നുള്ള ആയത്ത് ഓതിയത്. നേരെ ആ ഏലസ് മുറിച്ചു കളയാണ് ചെയ്തത്. അപ്പോൾ വലിയൊരു ഫിത്ന ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് ഉപദ്രവം ഇങ്ങോട്ട് ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പാണെങ്കിൽ അത് മുറിച്ചു കളയുന്നതിന് തെറ്റില്ല. അതിന് വലിയ ലംബറും പോലീസൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല. അത് മുഅ്മിനായ മുസ്ലിമായ ഒരാളുടെ ശരീരത്തിൽ കണ്ടാൽ അത് മുറിച്ചു കളയാൻ മറ്റൊരു മുസ്ലിമിന് അധികാരമുണ്ട്. അതുകൊണ്ടൊരു വലിയ ഫിത്ന ഉണ്ടാവുകയില്ല എന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഈ ഹദീസിൽ മനസ്സിലാക്കുന്ന കാര്യം, ഇങ്ങനെയുള്ള ആളുകൾ, ഈ നൂലും മന്ത്രവാദവും ഒക്കെ നടക്കുന്ന ആളുകൾ, അവർക്കെതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന എതിരായി കിട്ടിയിട്ടുള്ള ഒരു വർഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫല അത്തമല്ലാഹു ലഹു, തമീമത്ത് കെട്ടിയവൻ, ഇങ്ങനെയുള്ള ഏലസ് കെട്ടിയവൻ, അവന്റെ ആവശ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കാതിരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വകുപ്പിൽപ്പെട്ടതാണ്, ഈ ഏലസുകളുടെ അതേ വകുപ്പിൽപ്പെട്ടതാണ് ഇന്ന് ആളുകൾ ചെയ്യുന്ന ചില പണികളുണ്ട്. ഇന്നിപ്പോൾ ഏലസൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ആൾക്കാരുണ്ട്, പക്ഷെ അവർ കുറച്ച് പുരോഗമിച്ചിട്ട് ചെയ്യുന്ന കുറേ പരിപാടികളുണ്ട്. കല്യാണത്തിന് ഇടുന്ന മോതിരം, വരാവർത്തകന്മാർ തമ്മിൽ മോതിരം മാറിയാൽ ആ മോതിരം അവർ തമ്മിൽ സ്നേഹം ഉണ്ടാക്കും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അതൊക്കെ ഈ വർഗത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ കാറിലൊക്കെ ഒരു മുസഹഫ് കൊണ്ടുപോയി വെക്കും, അതൊരിക്കലും തുറന്ന് ഓതാൻ വേണ്ടിയിട്ടല്ല വെക്കുന്നത്, ബർക്കത്തിന് വേണ്ടി. അതുപോലെ വീട്ടിൽ വെക്കും. അതുപോലെ തന്നെ വീടിൻ്റെ വാതിൽക്കൽ എന്തെങ്കിലും മോശമായ സാധനങ്ങൾ, ചെരുപ്പ് അല്ലെങ്കിൽ പഴയ എന്തെങ്കിലും കൊട, അതൊക്കെ കെട്ടിത്തൂക്കും കണ്ണീർ തടയാൻ വേണ്ടി. ഇങ്ങനെയുള്ള ശരഈ ആയിട്ടോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ പരീക്ഷണങ്ങളിലൂടെയോ തെളിയിക്കപ്പെടാത്ത എന്തൊരു സബബ് ഒരാൾ സ്വീകരിച്ചാലും അതൊക്കെ ശിർക്കുൻ അസ്ഹറാണ്. അതൊക്കെ ഈ ഏലസിൻ്റെ അതേ വകുപ്പിലാണ് ഉൾപ്പെടുക. അവർക്കൊക്കെ എതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദുആ ഉണ്ട്. അതുപോലെ തന്നെ ഈ ബാബിൽ നിന്ന് മനസ്സിലാക്കുന്ന മറ്റൊരു ഫായിദ, സലഫു സ്വാലിഹ്യങ്ങൾ എന്ത് ചെയ്യും? ചെറിയ ഷിർക്കിനെ കുറിച്ച് അള്ളാഹു തആല പറഞ്ഞിട്ടുള്ള ആയത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹദീസുകളും, വലിയ ഷിർക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ആയത്തുകളും ഹദീസുകളും ചെറിയ ഷിർക്കിനെതിരെ അവർ ഉപയോഗിക്കും. അപ്പോൾ ഷിർക്കുൻ അസ്ഗർ ഒരാൾ ചെയ്യുന്നത് കണ്ടാൽ എന്ത് ചെയ്യും? ചിലപ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ഷിർക്കുൻ അക്ബറിനെ കുറിച്ച് ഇറങ്ങിയിട്ടുള്ള ആയത്തുകൾ ഓതും. ഇപ്പം ഈ പനി മാറാൻ വേണ്ടി നൂല് കെട്ടിയ ആളെ കണ്ടപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു ആയത്ത് എന്താണ്? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ. മുശ്രിക്കുകളായിട്ടാണ് ആൾക്കാർ വിശ്വസിക്കുന്നത്, അള്ളാഹുൽ വിശ്വസിക്കും, പക്ഷേ അവൻ്റെ പുറമെ മറ്റുള്ളവർ ആരാധിക്കുകയും ചെയ്യും. ഇതാണ് അധികം മനുഷ്യരുടെയും അവസ്ഥ എന്നത് ഷിർക്കുൻ അക്ബറിനെ കുറിച്ചുള്ള ആയത്താണ്. പക്ഷേ ആ ആയത്ത് ഓതിയത് എപ്പോഴാണ്? ഈ നൂല് കണ്ടപ്പോഴാണ്. അപ്പോൾ ഷിർക്കുൻ അസ്ഗർ കാണുമ്പോഴും ഷിർക്കുൻ അക്ബറിനെ കുറിച്ചുള്ള ആയത്തുകളും ഹദീസുകളും സലഫു സ്വാലിഹ്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അടുത്ത അധ്യായം, ബാബുൻ മാ ജാഅ ഫിർ റുഖ വത്തമാഇം, റുഖിയയെയും തമീമത്തിനെയും കുറിച്ച് വന്നിട്ടുള്ള അധ്യായം. അപ്പോൾ നേരത്തെ കഴിഞ്ഞ ബാബിൽ പറഞ്ഞത് അവിടെയും തമീമത്തിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. തമീമത്ത് എന്ന് പറഞ്ഞാൽ ഏലസ്. അതുപോലെ തന്നെ തമീമത്തിൻ്റെ കൂടെയുള്ള വദാഅത്ത്, കടലിൽ നിന്ന് കിട്ടുന്ന ഒരു കല്ല് പോലുള്ള വസ്തുവാണ്. അതുപോലെ തന്നെ ഈ രണ്ട് സംഗതികളെ കുറിച്ചാണ്, തമീമത്തിനെയും അതുപോലെ വദാഅത്തിനെയും കുറിച്ചാണ് കഴിഞ്ഞ ബാബിൽ പറഞ്ഞത്. ഇനി അടുത്ത ബാബിൽ പറയുന്നത് ഈ തമീമത്ത് പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും, അതേ വർഗത്തിൽപ്പെട്ട സംഗതിയാണ് റുഖിയ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹം അടുത്തൊരു ബാബ് റുഖിയയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ബാബുൻ മജാ ഫിർ റുഖ വത്തമാഇം, റുഖിയയെയും തമീമത്തിനെയും കുറിച്ച് എന്തൊക്കെയാണ് ഇസ്ലാം പറയുന്നത്, അതാണ് ഈ ഹെഡിങ്ങിന്റെ അർത്ഥം. ഖുർആനും ഹദീസും എന്താണ് പറയുന്നത്? കഴിഞ്ഞ ബാബിന്റെ ഹെഡിങ് എങ്ങനെയായിരുന്നു? മിനശ്ശിർക്കി ലുബ്സുൽ ഹൽഖത്തി വൽ ഖൈത്തി വ നഹ്വിഹിമ, ഏലസും തകിടും നൂലൊക്കെ കെട്ടുന്നത് ഷിർക്കാണ്, അതായിരുന്നു ആ കഴിഞ്ഞ അധ്യായം. ഇവിടെ ഷിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല, മിന ഷിർക്കി റുഖാവത്തമായും എന്നല്ലേ പറഞ്ഞത്. കാരണം എന്താ, റുഖിയ എന്ന് പറയുന്നത് ഷിർക്കല്ലാത്തതുണ്ട്. അതുകൊണ്ടാണ് അടുത്ത അധ്യായത്തിന്റെ ഹെഡിങ് ഇങ്ങനെ കൊടുത്തത്. അപ്പൊ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ദാവത്ത് എൽമിയായ ദാവത്താണ്. കണ്ണടച്ചെല്ലാം ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന ഷിർക്കാക്കുന്ന ദാവത്തല്ല. ഷിർക്കായ കാര്യത്തെ കുറിച്ച് ഷിർക്ക് എന്ന് പറഞ്ഞു. ഇവിടെ മജാ ഫിർ റുഖാവത്തമായും, റുഖിയയെയും അതുപോലെ തന്നെ ഏലസിനെയും കുറിച്ച് വന്നിട്ടുള്ള തെളിവുകൾ എന്നാണ് ഈ അധ്യായം. വഫി സഹീഹ്, സഹീഹായ ഒരു ഹദീസ് ഇങ്ങനെ കാണാം. അൻ അബി ബഷീറിൻ അൽ അൻസാരി റളിയല്ലാഹു അൻഹു അന്നഹു കാന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ബഅദി അസ്ഫാരിഹി, അദ്ദേഹം ഒരിക്കൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരു യാത്രയിലായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഫഅർസല റസൂലൻ, ഒരു റസൂലിനെ, ഒരു ദൂതനെ പറഞ്ഞയച്ചു. തന്റെ സഹാബിമാരിൽ നിന്ന് ഒരാളെ തന്റെ കൂടെയുള്ള മറ്റു സഹാബത്തിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. എന്തിനാണ് പറഞ്ഞയച്ചത്? അല്ലാ ബഖയന്ന ഫി റഖബതി ബഈരിൻ ഖിലാദത്തുൻ മിൻ വതരിൻ ഔ ഖിലാദത്തുൻ ഇല്ലാ ഖുദിഅത്ത്. ഒരാളെ പറഞ്ഞയച്ചു ഒരു കാര്യം വിളിച്ചു പറയാൻ വേണ്ടി. എന്താണ് പറയേണ്ടത്? നമ്മുടെ കൂട്ടത്തിൽ യാത്രയിൽ കൂടെ പോകുന്ന ഏതെങ്കിലും ഒരു ഒട്ടകത്തിന്റെ, ബഈറെന്നാണ് ഒട്ടകം, ഒട്ടകത്തിന്റെ കഴുത്തിൽ ഒരു ഏലസ് ഉണ്ടാകാൻ പാടില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അത് മുറിച്ചു കളയണം എന്ന് പറഞ്ഞിട്ട്. ഖിലാദത്തുൻ മിൻ വതർ എന്ന് പറയുന്നത് ഖിലാദത്ത് എന്ന മാല. അപ്പൊ കന്നുകാലികളുടെ കഴുത്തിൽ ഏലസ് ഒരു മാലയുടെ രൂപത്തിലാണ് ഇട്ട് കൊടുക്കുക. എന്നും കാഫിറുകളും മുശ്രിക്കുകളും ചെയ്യുന്ന കാര്യമാണ് ഒരു മാല. അത് ജാഹിലിയത്തിൽ അവർ ചെയ്യാറുണ്ടായിരുന്നത് ഖിലാദത്തുൻ മിൻ വതർ. വത്തർ എന്ന് പറഞ്ഞാൽ വില്ലിന്റെ കയറിനാണ്, വില്ല് വളച്ച് കെട്ടിയിട്ടുള്ള ആ കയറിനാണ് വത്തർ എന്ന് പറയുന്നത്. അപ്പൊ ഇവരെന്ത് ചെയ്യും? ജാഹിലിയ കാലത്ത് കുറെ കാലം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആ വില്ലിന്റെ കയറ് ദ്രവിച്ചിട്ടുണ്ടാകും, ദുർബലമായിട്ടുണ്ടാകും. അപ്പൊ അത് അഴിച്ചെടുത്ത് പുതിയ കയറ് കെട്ടുമ്പോൾ പഴയത് എന്ത് ചെയ്യും? അതിലൊരു വർക്കത്തിന്റെ എന്ന് പറഞ്ഞിട്ട് അത് കന്നുകാലികളുടെ കയത്തിൽ ഒരു മാലയായി ഇട്ട് കൊടുക്കും. അങ്ങനെ ആരെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മുറിച്ചു കളയണം എന്ന് പറയാൻ ഒരാളെ പറഞ്ഞയച്ചു. വഅനി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല സമിഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. അടുത്ത ഹദീസ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റുഖ വത്തമായിമ വത്തിവലത ശിർക്കുൻ. റുഖിയ, റുഖ എന്ന് പറഞ്ഞാൽ റുഖിയന്റെ ജംആണ്, റുഖിയകൾ. അതുപോലെ തന്നെ തമീമത്ത്, അതുപോലെ തിവലത്ത്. തിവലത്ത് എന്ന് പറഞ്ഞാൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹം ഉണ്ടാക്കാൻ വേണ്ടി കയ്യിലോ കഴുത്തിലോ ഒക്കെ കെട്ടുന്ന ഒരു ഏലസാണ്, അതാണ് തിവലത്ത് എന്ന് പറയുന്നത്. ഇത് എല്ലാം ശിർക്കാണ്. അപ്പൊ ഇവിടെ റുഖിയയും അതിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയത്. അതെന്തുകൊണ്ടാണ്? റുഖിയ എന്ന് പറയുന്നത് ശിർക്കാകുന്നതും ശിർക്കല്ലാത്തതുമുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് മറ്റൊരു ഹദീസിൽ, യഅറുദു അലയ്യ റുഖാക്കും, നിങ്ങൾ ചെയ്യുന്ന റുഖിയയൊക്കെ എനിക്ക് കാണിച്ചു തരിക. ലാ ബഅസ ബിർറുഖ മാലം യകുൻ ശിർക്ക്, ശിർക്കല്ലാത്ത റുഖിയയ്ക്ക് കുഴപ്പമില്ല എന്ന് വേറെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഹദീസിൽ ഉദ്ദേശിച്ചത് ശിർക്കാവുന്ന തരത്തിലുള്ള റുഖിയയെ കുറിച്ചാണ്. വഅൻ അബ്ദുല്ലാഹി ബിനു ഉഖൈം, അബ്ദുല്ലാഹി ബിനു ഉഖൈം റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ തഅല്ലഖ ഷൈഅൻ ഉഖില ഇലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അദ്ദേഹം പറയുകയാണ്, ആരെങ്കിലും എന്തെങ്കിലും ഒരു വസ്തു കെട്ടിയാൽ, ഒരു ഏലസ് കയർ കെട്ടിയാൽ, ഉഖില ഇലൈഹി, അള്ളാഹു അവനെ അതിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും, അള്ളാഹു അവന്റെ ആവശ്യം നടപ്പിലാക്കുകയില്ല. ഇനി ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളാഹി ഈ ഹദീസിൽ വന്നിട്ടുള്ള മൂന്ന് വാക്കുകൾ വിശദീകരിക്കണം. തമായിം, റുഖ, തിവല, ഈ മൂന്ന് ശിർക്കാണെന്നാണ് പറഞ്ഞത്. തമീമത്ത് എന്ന് പറഞ്ഞാൽ ഷൈഉൻ യുഅല്ലഖു അലൽ ഔലാദി, കുട്ടികളുടെ ശരീരത്തിലൊക്കെ കെട്ടിക്കൊടുക്കുന്ന ഒരു സംഗതിയാണ്. അരയിൽ ചരട്, അതുപോലെ കയ്യിലെ ഏലസ്, അതുപോലെ കഴുത്തിൽ മാലന്റെ രൂപത്തിൽ ഏലസ്, ഇങ്ങനെയൊക്കെ കെട്ടിക്കൊടുക്കും. യത്തഖൂന ബിഹിൽ ഐൻ, കണ്ണീർ തടയാൻ വേണ്ടിയാണ് അത് സാധാരണ ചെയ്യാറുള്ളത്. ലാക്കിൻ ഇദാ കാനൽ മുഅല്ലഖു മിനൽ ഖുർആൻ, ഇനി ആ കെട്ടുന്നത് ഖുർആനിൽ നിന്നുള്ളതാണെങ്കിൽ, ഏലസിന്റെ ഉള്ളിൽ ഖുർആൻ ആയത്താണ് എഴുതി വെച്ചിട്ടുള്ളതെങ്കിൽ, ഫറഖസ ഫീഹി ബഅദു സലഫ്, സലഫുകളിൽ ചിലർ അതിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്, അത് അനുവദിച്ചിട്ടുണ്ട്. ബഅദുഹും ലം യുറഖിസ് ഫീഹി, മറ്റു ചിലർ അനുവദിച്ചിട്ടില്ല. വയജ്അലുഹു മിനൽ മൻഹിയ അൻഹു, മുഴുവനായും ഹറാമാക്കിയിരിക്കുകയാണ്. മിൻഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവരിൽപ്പെട്ട വ്യക്തിയാണ്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ പറയാം ഇൻഷാല്ലാഹ്. റുഖിയ എന്ന് പറഞ്ഞാൽ ഹിയ അല്ലതി തുസമ്മൽ അസായിം, മന്ത്രം എന്ന് പറയുന്ന സംഗതിയാണ്. വഖസ്സ മിൻഹ ദലീലു മാ ഖലാ മിന ശിർക്ക്, ശിർക്ക് അല്ലാത്തതായിരിക്കണം എന്ന് വേറെ ദലീലുണ്ട്, ഹദീസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു മാലം യകുൻ ശിർക്കുൻ, ശിർക്കല്ലാത്ത റുഖിയയ്ക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ ലറുഖിയത ഇല്ലാ മിൻ ഐനിൻ ഔ ഹുമ, കണ്ണീറിനും അതുപോലെ തന്നെ വിഷബാധക്കുമാണ് റുഖ ഏറ്റവും നല്ലത് എന്ന് ഹദീസ് വന്നിട്ടുണ്ട്. അപ്പൊ ഹദീസിൽ അനുവാദമുള്ളതാണ്. തിവലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സ്ത്രീ പുരുഷന്മാർക്ക് തമ്മിൽ സ്നേഹം ഉണ്ടാകാൻ വേണ്ടി, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഇണക്കം ഉണ്ടാകാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അടുത്ത ഹദീസ് റവാ അഹ്മദു അൻ റുവൈഫ, റുവൈഫ റളിയല്ലാഹു അൻഹു നിന്ന് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്നതാണ്. ഖാല അലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, യാ റുവൈഫ, അല്ലയോ റുവൈഫ, ലഅല്ല ഹയാത സതതൂലു ബിക്ക്, നിന്റെ ആയുസ് ചിലപ്പോൾ നീളാൻ സാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി പറഞ്ഞു കൊടുക്കുകയാണ്, നിനക്ക് ദീർഘായുസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ ഫസാദാകുന്ന സമയത്ത്, എന്റെ വഫാത്തിന് ശേഷം ആളുകൾ കുഴപ്പത്തിലാകുമ്പോൾ, ഫഅഖ്ബിറുന്നാസ്, നീ ജനങ്ങൾ അറിയിക്കണം, അന്നമൻ അഖദ ലിഹ്യതഹു, ആരാണോ തന്റെ താടി പിടിച്ച് കെട്ടുന്നത്, താടി കയർ കെട്ടുന്നത് പോലെ, സ്ത്രീകൾ മുടി കെട്ടുന്നത് പോലെ താടി വളർത്തിയിട്ടത് കെട്ടുന്നത്, ഔ തഖല്ലദ വതറൻ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വില്ലിന്റെ കയർ അതെടുത്തിട്ട് വർക്കത്തിന് വേണ്ടി ശരീരത്തിൽ കെട്ടുന്നത്, ഔ സ്തൻജാബി റജീഇദാബത്തിനോ അവ്മിൻ, അല്ലെങ്കിൽ മലമൂത്ര വിസർജനം കഴിഞ്ഞ് വൃത്തിയാക്കാൻ വേണ്ടി എല്ലും അതുപോലെ മൃഗങ്ങളുടെ ചാണകം പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നത്, ഫൈന മുഹമ്മദൻ ബരീ ഉമ്മിൻഹു, ഇത് മൂന്നും വൻപാപങ്ങളാണ്, അത് ചെയ്യുന്നവനുമായി മുഹമ്മദിന് ബന്ധമില്ല എന്നറിയിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മുടെ വിഷയവുമായി ബന്ധമുള്ള ഭാഗം എന്താണ്? അത് ഈ ഏലസ് കിട്ടുന്നതാണ്. ഇനി അടുത്തതായി ഒരു അസർ കൊടുത്തിരിക്കുന്നു സയ്യിദ് ഇബ്നു ജുബൈർ എന്ന് പറയുന്ന താബിഈയായ ഇമാം പറഞ്ഞു, മൻ ഖതഅ തമീമതൻ മിൻ ഇൻസാൻ, ആരാണോ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ഒരു ഏലസ് മുറിച്ചു മാറ്റുന്നത്, കാന കഅദ്ലി റഖബ, ഒരു അടിമയെ മോചിപ്പിച്ചതുപോലെയാണ്, അവനൊരു അടിമയെ മോചിപ്പിച്ചതുപോലെയാണ്. വലഹു അൻ ഇബ്രാഹിം, ഇബ്രാഹിം അന്നഖഈ റഹിമഹുല്ലാ, അദ്ദേഹം ഇബ്നു മസ്ഊദിന്റെ ശിഷ്യനാണ്, അദ്ദേഹം പറയുന്നു, കാനു യക്റഹൂന തമാഇമ കുല്ലഹ, അവർ അഥവാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹും ശിഷ്യന്മാരും ഏലസ് മുഴുവനും അവർ വെറുക്കുമായിരുന്നു. സലഫുകൾ വെറുക്കുക എന്ന് പറഞ്ഞാൽ ഹറാം എന്നുള്ളതിന് അവർ ഉപയോഗിക്കുന്ന വാക്കാണ്, മിനൽ ഖുർആനി വഗൈറിൽ ഖുർആൻ, അത് ഖുർആൻ ആകട്ടെ മറ്റു വല്ലതുമാകട്ടെ എല്ലാം അവർ വിരോധിക്കുമായിരുന്നു എന്ന്. ഈ അധ്യായത്തിൽ ഇത്രയും ആയത്തുകളും ഹദീസുകളുമാണുള്ളത്. ഇനി ഇതിൽ നിന്ന് കിട്ടുന്ന ഫായിദകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, തമീമത്ത് ഹറാമാണ്, ഏലസുകൾ മുഴുവനും ഹറാമാണ് എന്ന് ഈ അധ്യായത്തിൽ നിന്ന് വ്യക്തമാണ്. ഇന്ന തമായിമ മിനഷിർക്ക്, ഏലസും റുഖിയയും തിവലത്തും ഷിർക്കാണ്. അപ്പൊ അതിൽ ഈ റുഖിയ ഷിർക്കല്ല എന്ന് വേറെ തെളിവുണ്ട്, റുഖിയയിൽ ഷിർക്കല്ലാത്ത തരം റുഖിയകളുണ്ട് എന്ന് വേറെ ദലീലുണ്ട്. അപ്പൊ തമീമത്ത് ഷിർക്കാണ് എന്ന് ഇവിടെ പറഞ്ഞു, അത് ഷിർക്കല്ലാത്ത രൂപത്തിലുണ്ട് എന്ന് വേറെ ഹദീസൊന്നുമില്ല. അപ്പൊ എല്ലാ തമീമത്തും എല്ലാ ഏലസും ഷിർക്കാണെന്ന് മനസ്സിലാക്കാം. തമീമത്ത് ഷിർക്കാണെന്ന് നബിസ്വാസൻ പറഞ്ഞു, പിന്നെ ഷിർക്കല്ല, ഷിർക്കാവാത്ത രൂപങ്ങളുണ്ട് എന്ന് പറയുന്ന വേറെ തെളിവൊന്നുമില്ല, ആയത്തോ ഹദീസോ ഇല്ല. അതോടുകൂടി എന്ത് മനസ്സിലാക്കാം, ഏലസുകൾ മുഴുവനും ഷിർക്കാണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഷിർക്കായ ഒരു കാര്യം സഹാബിമാരെ അനുവദിക്കോ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഇബ്നു മസ്ഊദ്, അഫ്വാൻ, അബ്ദുല്ലാഹിബ്നു അംറു ബിൻ അൽആസ്, അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ തുടങ്ങിയ ചില സലഫുകൾ അതനുവദിച്ചിട്ടുണ്ട്. ഖുർആനാണെങ്കിൽ, ഖുർആൻ ആയത്തുകളാണ് എഴുതി വെക്കുന്നതെങ്കിൽ ഏലസ് ആവാം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്ന് നേരത്തെ പറഞ്ഞു. അപ്പൊ സലഫ് സ്വാലിഹികൾ ഷിർക്ക് അനുവദിക്കോ? ഷിർക്കുൻ അസ്ഗറാണ്. ഖുർആനാണെങ്കിൽ അല്ലെങ്കിൽ ദിക്റുകളാണെങ്കിൽ അത് ഷിർക്കുൻ അസ്ഗറാണ് ആവുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു ഏലസ് രണ്ടു വിധത്തിലുണ്ട്. ആ ഏലസാണ് രോഗം മാറ്റുന്നതെന്ന് വിശ്വസിച്ചാൽ ഷിർക്കുൻ അക്ബറായി, അതല്ല അള്ളാഹുവാണ് രോഗം മാറ്റുന്നതെന്ന് വിശ്വസിച്ചാൽ ഷിർക്കുൻ അസ്ഗറാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഖുർആനിൽ നിന്നുള്ള ഏലസാണെങ്കിൽ, ഖുർആനായത്ത് എഴുതിയിട്ടാണ് ഒരാളുടെ ശരീരത്തിൽ കെട്ടിയിട്ടുള്ളതെങ്കിൽ, തൂക്കിയിട്ടുള്ളതെങ്കിൽ അത് അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു. അത് അനുവദിച്ചിട്ടുള്ള ആളുകളാണ് ആയിഷ റളിയല്ലാഹു അൻഹ, അബ്ദുല്ലാഹി ബിൻ അംറു ബിൻ അൽആസ്, അതുപോലെ തന്നെ ഇമാം അഹമ്മദ് റഹിമഹുല്ലാഹു തആല പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ, അദ്ദേഹം അതാണ് പിന്തുണച്ചിട്ടുള്ളത്. ഇങ്ങനെ പല സലഫുകളും ഈ അഭിപ്രായം സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് പാടില്ല എന്ന് അഭിപ്രായപ്പെട്ടിട്ടുള്ള സലഫുകളും സഹാബത്തും ഉണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അതുപോലെ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുമ, അദ്ദേഹത്തിന്റെ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ടുള്ള താബിഈങ്ങൾ, അതുപോലെ ഹുദൈഫത്ത് ബിൻ യമാൻ, ഇങ്ങനെയുള്ള സഹാബത്തും താബിഈങ്ങളും റുഖിയ തമീമത്ത് ഏലസുകൾ പൂർണ്ണമായും ഹറാമാണ് എന്നാണ് അഭിപ്രായം. അതാണ് കൂടുതൽ ശരിയായി തോന്നുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന റുഖാ വത്തമായിമ വത്തിവലത്തെ ഷിർക്കുൻ, റുഖിയയും തമീമയും ഒക്കെ ഷിർക്കാണ്. അതിൽ പിന്നെ റുഖിയ ഷിർക്കല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെ പറഞ്ഞു. അപ്പൊ അത് റുഖിയയിൽ ഷിർക്കാവുന്നതും അല്ലാത്തതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഏലസിനെ പറ്റി നബി സല്ലല്ലാഹു അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, ഏലസിൽ ഷിർക്കാവുന്നതും ആകാത്തതും ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന് മുൻഗണന കൊടുത്തുകൊണ്ട് എല്ലാ തരത്തിലുള്ള ഏലസുകളും ഷിർക്കാണ്, ഹറാമാണ് എന്ന് തന്നെയാണ് ശരിയായത്. മാത്രമല്ല രണ്ടാമത്തെ ഒരു കാരണം, ഖുർആനാണെങ്കിലും ഏലസ് കെട്ടാൻ പാടില്ല എന്നുള്ളതിൻ്റെ മറ്റൊരു കാരണം, ഖുർആനെ അപമാനിക്കാൻ അത് കാരണമാകും. കാരണം ഈ ആയത്ത് എഴുതി അരയിൽ കെട്ടിയിട്ട് ചിലപ്പോൾ നജസുകൾ അതിലാകും, ടോയ്ലറ്റ് പോകുമ്പോൾ അത് കൊണ്ടുപോകുന്നുണ്ട്, അങ്ങനെ ഖുർആൻ അപമാനിക്കാനുള്ള കാരണമുണ്ട്. അത് ചിലപ്പോൾ വീണുപോയി ആളുകൾ നിലത്തിട്ട് ചവിട്ടും, ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുള്ള അദ്ദേഹത്തിന്റെ ഫിഅലി ആയിട്ടുള്ള സുന്നത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, റുഖ്യ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്വയം റുഖ്യ ചെയ്തിട്ടുണ്ട്, മറ്റുള്ളവർക്ക് റുഖ്യ ചെയ്തിട്ടുണ്ട്, റുഖ്യ ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഏലസ് നബി സല്ലല്ലാഹു കെട്ടുകയോ കെട്ടിക്കൊടുക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതൊരു ഖൈറായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു ചെയ്യുമായിരുന്നു, സഹാബത്ത് അത് ചെയ്യുമായിരുന്നു, അതിനുള്ള ആവശ്യമുണ്ടായിട്ടും അവരത് ചെയ്തിട്ടില്ല. ഇനി റുഖ്യയുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു, റുഖ്യ രണ്ടായി വേർതിരിച്ചിട്ടുണ്ട്. റുഖ്യയിൽ ഷിർക്കാകുന്നതും ഷിർക്കാകാത്തതുമുണ്ട്. ഷിർക്കാവുന്നത് എന്താണ്? ഷിർക്കാകുന്നത് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഷിർക്കിന്റെ വരികളുള്ള റുഖ്യ. ഷിർക്കാവാത്തത് എന്ന് പറഞ്ഞാൽ അതല്ലാത്തത്. ഒരു റുഖ്യ ജായിസ് ആകണമെങ്കിൽ, ഒരാൾ ചെയ്യുന്ന റുഖ്യയുടെ രീതി ജായിസ് ആകണമെങ്കിൽ അഞ്ച് ഷർത്തുകൾ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇമാം സുയൂത്തി റഹിമഹുള്ള അഞ്ച് നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അത് അള്ളാഹുവിന്റെ കലാമായിരിക്കണം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അസ്മാവും സിഫാത്തും ഉൾക്കൊള്ളുന്നതായിരിക്കണം, അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടുള്ള റുഖ്യയായിരിക്കണം. രണ്ടാമത്തേത് അറബി ഭാഷയിൽ ആയിരിക്കണം, അല്ലെങ്കിൽ അർത്ഥമറിയാവുന്ന ഒരു മറ്റൊരു ഭാഷയിൽ, ഒന്നുകിൽ അറബിയിൽ അല്ലെങ്കിൽ അർത്ഥം അറിയാവുന്ന ഒരു ഭാഷയിലായിരിക്കണം. മൂന്നാമത്തെ ഷർത്ത്, ഈ റുഖ്യ അവർ ചെയ്യുന്ന ഈ മന്ത്രം അത് സ്വന്തമായി രോഗം മാറ്റാനുള്ള കഴിവില്ല, നേരെ മറിച്ച് അള്ളാഹുവാണ് രോഗം മാറ്റുന്നത് എന്ന വിശ്വാസം ഉണ്ടായിരിക്കണം. നാലാമത്തേത്, ഈ റുഖ്യയിൽ ഇഹ്തിമാദ് തവക്കുൽ പാടില്ല, രോഗം മാറാൻ വേണ്ടി ഇതിനെ അവലംബിക്കാൻ പാടില്ല, അള്ളാഹുലായിരിക്കണം തവക്കുൽ. അഞ്ചാമത്തേത്, ഈ റുഖ്യ ചെയ്യുന്ന റാഖി അത് ചെയ്യുന്ന ആള് സാഹിറല്ല, മന്ത്രവാദിയല്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഷിർക്ക് ചെയ്യുന്ന പിശാചിനെ ആരാധിക്കുന്ന ഒരു സാഹിറല്ല എന്ന് അന്വേഷിച്ച് ഒരു വിശ്വസ്തനാണ് എന്ന് ഉറപ്പുവരുത്തണം, എങ്കിൽ മാത്രമേ ആ റുഖ്യ ജായിസ് ആവുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ബാബിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം, കണ്ണീറിൻ്റെ അപകടം. കണ്ണീർ എന്നുള്ളത് വളരെ അപകടം ഉള്ളൊരു സംഗതിയാണ്, അതുകൊണ്ടാണ് അതിന് റുഖ്യ ചെയ്യാൻ പഠിപ്പിച്ചത്. നബി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞില്ല, റുഖ്യത ഇല്ലാ മിൻ ഐനിൻ ഔ ഹുമ, കണ്ണീർ വിഷം, ഇതിനാണ് റുഖ്യ ഏറ്റവും നല്ല, ഇതിന് ഏറ്റവും നല്ല പരിഹാരം റുഖ്യയാണ് എന്ന് നബി സ്വല്ലല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ണീർ എന്നുള്ളത് എന്താണ്? കണ്ണീർ എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറയുന്നത് ആ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ഒരാൾ തൻ്റെ കണ്ണുകൊണ്ട് ഒരു വസ്തുവിനെ നോക്കുന്നു, ആ സമയത്ത് ഇയാളുടെ മനസ്സ് അതുമായിട്ടൊരു താല്ലുക്കുണ്ട്, ഒരു ബന്ധം, അത് തനിക്കുണ്ടാവണം, തനിക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നോക്കുന്നു. ആ നോട്ടം കൊണ്ട് ആരെയാണോ അവൻ നോക്കിയത്, എന്ത് വസ്തുവിനെയാണ് നോക്കിയത്, അതിന് ഉണ്ടാകുന്ന അപകടം, അതിനാണ് ഐൻ എന്ന് പറയുന്നത്. അത് ഏത് രൂപത്തിലാണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല, നമുക്ക് അള്ളാഹു അറിയിച്ചു തരാത്തൊരു കാര്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം മറഞ്ഞ മാർഗമാണത്, ആത്യന്തികമായി അത് ഗൈബിയായ കാര്യമല്ല, നമുക്കറിയില്ല എങ്ങനെയാണ് സംഭവിക്കുന്നത്. ജിന്നുകളുടെ കാര്യം പറഞ്ഞതുപോലെ നമ്മളവരെ കാണുന്നില്ല, അവരിവിടെ ഉണ്ട്, നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ നമ്മളവരെ കാണുന്നില്ല. അതുപോലെ ഈ കണ്ണീർ എന്ന് പറയുന്നതിന് അതിൻ്റെ ഒരു രീതിയുണ്ട്, അതെങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല. നമുക്കറിയാവുന്നത് ഇത്ര മാത്രമാണ്, ഒരാൾ ഇഷ്ടത്തോടെ ആഗ്രഹത്തോടെ ഒരു വസ്തുവിനെ ഒരു വ്യക്തിയേക്ക് നോക്കുന്നത് കൊണ്ട് ഉണ്ടാകാവുന്ന ഒരു അപകടമാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ബാറക്കല്ലാഹു ലക്ക അല്ലെങ്കിൽ ബാറക്കല്ലാഹു അലൈക, ഇങ്ങനെ അള്ളാഹുവിനോട് ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതിന് അസൂയ ഉണ്ടാകണം എന്ന് നിർബന്ധമില്ല, അസൂയ ഉണ്ടായാൽ മാത്രമേ കണ്ണീർ ഫലിക്കുകയുള്ളൂ എന്നില്ല. അതുകൊണ്ടാണ് ഒരു ഹദീസിൽ ഇങ്ങനെ വന്നത്, ആരെങ്കിലും സ്വന്തം ശരീരത്തിലോ തൻ്റെ സുഹൃത്തിൻ്റെ അടുത്തോ എന്തെങ്കിലും ഖൈർ കണ്ടാൽ അവൻ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, കാരണം കണ്ണീർ ഹക്കാണ്. അവ സ്വന്തം ശരീരത്തിൽ പോലും കണ്ണീർ തട്ടും ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ. നമ്മൾ ഇഷ്ടത്തോടെ എന്തെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹു മുബാരിക് അല്ലെങ്കിൽ അള്ളാഹു ബാറക്കല്ലാഹു ലക്ക അല്ലെങ്കിൽ ബാറക്കല്ലാഹു ഫീക്ക ഇങ്ങനെ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഈ ബാബിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം, ഇതുമായി ബന്ധമുള്ള മറ്റൊരു വിഷയം, കണ്ണീറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ശറഅ അനുവദിച്ചിട്ടുള്ള മാർഗങ്ങളുണ്ട്. ഇപ്പോൾ ഇങ്ങനെയുള്ള ഏലസും മന്ത്രവാദവും ഒക്കെ ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പകരം ശറഇയായ റുഖ്യയും അതുപോലെ തന്നെ വേറെ ചില മാർഗങ്ങളും ഇസ്ലാം അംഗീകരിച്ചിട്ട് അനുവദിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഒന്നാമത്തേത്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അത്തഅഊദു ബില്ലാഹി മിൻ ശർരിഹി, കണ്ണീറിന്റെ ശറിൽ നിന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരെ കണ്ടാൽ അവരെ പിടിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഉഈദുകുമ ബികലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്താനിൻ വഹാമ വമിൻ കുല്ലി ഐനിൻ ലാമ, നിങ്ങളെ ഞാൻ തഅവീദ് നടത്തുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാവൽ ചോദിക്കുകയാണ് അള്ളാഹുവിനോട്. എന്തിൽ നിന്നാണ്? ഷെയ്ത്താനിൽ നിന്നും, അതുപോലെ വിഷജന്തുക്കളിൽ നിന്നും, അതുപോലെ എല്ലാ വിധത്തിലുള്ള കണ്ണീറിൽ നിന്നും എന്ന് നബി സല്ലല്ലാഹു അലൈഹി പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രണ്ടാമത്തേത്, ഫറാഖുൽ ഖൽബി മിൻ ഇസ്തിഗാലി ബിഹി, കണ്ണീറിനെ കുറിച്ചുള്ള ചിന്ത കൊണ്ട് മനസ്സ് നിറക്കാതിരിക്കുക, എപ്പോഴും കണ്ണീർ തട്ടോ തട്ടോ എന്നുള്ള പേടി ഒഴിവാക്കുക. അതുപോലെ തന്നെ മൂന്നാമത്തേത്, അൽ ഇഹ്സാനു ഇലൈഹി മഹമാ അംകൻ, നമുക്ക് കണ്ണീർ തട്ടാൻ സാധ്യതയുള്ള ഒരാൾ, നമുക്ക് അനുഭവമുണ്ട്, അവൻ എന്തെങ്കിലും ഒന്ന് കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ് പിന്നെ അത് നാശമുണ്ടായതായിട്ട് നമുക്ക് അനുഭവമുണ്ട്, അങ്ങനെയുള്ള ആളുകൾ നമുക്ക് സംശയമുണ്ടെങ്കിൽ അവർക്ക് എഹ്സാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ അവരുടെ അസൂയ കുറയും നമ്മളോട്, അപ്പോൾ കണ്ണീറിൻ്റെ ശക്തി കുറയും, അത് ഫലിക്കാനുള്ള സാധ്യത കുറയും. അതുപോലെ തന്നെ തവക്കുൽ, അള്ളാഹുവിൻ്റെ ഖദറിന് വിരുദ്ധമായി ലോകത്തൊന്നും സംഭവിക്കുകയല്ല എന്നുള്ള ഉറച്ച വിശ്വാസം, അതാണ് തവക്കുൽ എന്ന് പറയുന്നത്. തവക്കുലുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള എല്ലാവിധ ചെറുകളും അവരിൽ നിന്ന് അകന്നു പോകും. ഇതൊക്കെയാണ് കണ്ണറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ. ഇനി മറ്റൊരു കാര്യം ഇതുമായി ബന്ധമുള്ളത്, ഈ ഏലസും അതുപോലെ തന്നെ മന്ത്രവാദവും ഒക്കെയായി ബന്ധമുള്ള ഒരു കാര്യം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ചിലപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്താൽ ശിഫ കിട്ടിയെന്ന് വരും. ഒരാൾ ഏലസ് കെട്ടി രോഗം മാറി, അല്ലെങ്കിൽ ഹറാമായ റൊക്കേ ചെയ്തു, അയാൾ സാഹിറിന്റെ അടുത്ത് പോയി റൊക്കേ ചെയ്തു, എന്നിട്ട് അയാളുടെ അസുഖം മാറി, അതൊക്കെ സംഭവിക്കും. അതിന്റെ അർത്ഥം ഈ ചെയ്തത് ശരിയാണ് എന്നല്ല. റൊക്കേക്ക് എന്തെങ്കിലും പ്രത്യേക രീതി, ജിന്നിന്റെ സഹായത്തോടുകൂടി, ഇപ്പം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ജിന്നിന്റെ സഹായത്തോടുകൂടി റൊക്കേ ചെയ്യുന്ന ആൾക്കാർ. റൊക്കേക്ക് വേണ്ടി ഒരാൾ വന്നാൽ ഒരു ജിന്നിനെ കൊണ്ട് വേറൊരാളെ, വേറൊരു രോഗിയെ വിളിച്ചു വരുത്തിയിട്ട് ഈ രോഗിയെ, രണ്ടാമത് വിളിച്ച രോഗിയുടെ ശരീരത്തിൽ ജിന്നിനെ ഹാജറാക്കും. ഇയാളുമായിട്ട് കരാറുള്ള രോഗിയായിരിക്കും. ഇയാൾക്ക് തോന്നുന്ന സമയത്ത് ജിന്നിനെ ശരീരത്തിൽ കയറ്റാൻ പാകത്തിലുള്ള അങ്ങനെയുള്ള ചില മനുഷ്യന്മാരുണ്ടത്ര എന്ന് പറയപ്പെടുന്നു. എന്നിട്ട് ഈ ജിന്നിനെ കൊണ്ട് പറയിപ്പിക്കും പുതിയതായി വന്ന രോഗിയുടെ പ്രശ്നം എന്താണ്, സിഹറുണ്ടോ, സിഹർ എവിടെയാണ് കുഴിച്ചിട്ടുള്ളത്, അതുപോലെ കണ്ണേറാണോ, ആരാണ് കണ്ണേറ്, ആരുടെ കണ്ണേറാണ് തട്ടിയിട്ടുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ജിന്നിനോട് ചോദിക്കും. ഇങ്ങനെയുള്ള ഹറാമായ ശിർക്കുപരമായ മാർഗങ്ങളിലൂടെ റൊക്കേ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിനൊക്കെ ചിലപ്പോൾ ഫലം കാണും. അപ്പോൾ ചില ആളുകൾ പറയും എന്തൊക്കെയാണെങ്കിലും ഫലമുണ്ടല്ലോ, ഇപ്പം നമുക്ക് അസുഖം മാറുകയാണ് ഇപ്പോൾ ആവശ്യം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്. അത് ശരിയല്ല. ഷെയ്ഖ് ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹ് പറയുന്നു, മൊത്തത്തിൽ ആമായിട്ടുള്ള പൊതുവായിട്ടുള്ള ഒരു കായിദ അദ്ദേഹം പഠിപ്പിക്കുകയാണ്. ഹുസൂലുൽ ഗറളി ബിബഅദുൽ ഉമൂർ, ചില കാര്യങ്ങൾ കൊണ്ട് ചില ലക്ഷ്യങ്ങൾ നേടുക എന്നുള്ളത് ലാ യദുല്ലു അലാ ഇബാഹതിഹി, അത് മുബാഹാണ് ഹലാലാണ് എന്നതിനുള്ള തെളിവല്ല. നമ്മളൊരു ഹറാമായ മാർഗം സ്വീകരിച്ചിട്ട് നമ്മുടെ ലക്ഷ്യം പൂർത്തിയായി എന്നുള്ളത് ആ മാർഗം ശരഇയാണ് ഹലാലാണ് എന്നത് തെളിയുന്നില്ല. ചിലപ്പോൾ നമ്മൾ നേടുന്ന ലക്ഷ്യം ഹലാലായിരിക്കും. ഇപ്പൊ രോഗം മാറുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്, ദീൻ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് റൊക്കേ ചെയ്യാൻ സാധിക്കുന്നവർ ചെയ്തു കൊടുക്കാൻ വേണ്ടി നബിസ്വല്ലം പ്രോത്സാഹിപ്പിച്ചത്. അതുകൊണ്ടാണ് മരുന്ന്, അള്ളാഹു എല്ലാ രോഗത്തിനും മരുന്നിറക്കിയിട്ടുണ്ട് എന്ന് നബിസ്വല്ലം പഠിപ്പിച്ചത്. നബിസ്വല്ലം പല ചികിത്സാ രീതികളും പഠിപ്പിച്ചിട്ടുണ്ട്. തേനിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്, ഹിജാമയെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാ, രോഗം മാറുക എന്നുള്ളത് നല്ലൊരു ഉദ്ദേശമാണ്. പക്ഷെ അതിനുള്ള മാർഗം ഹറാമാണെങ്കിൽ അത് ഹറാമ് തന്നെയായിരിക്കും. രോഗം മാറി എന്നുള്ളത് കൊണ്ട് ആ മാർഗം ഹലാലാവുകയില്ല. ചിലപ്പോൾ നമ്മൾ സ്വീകരിച്ച ഈ മാർഗത്തിൽ രോഗം മാറുക എന്ന ഗുണമുണ്ടെങ്കിൽ കൂടി അതിൽ വലിയ ഒരു അപകടം വേറെ ഉണ്ടാകും. ഇപ്പൊ ഒരാൾ കള്ള് കുടിച്ചിട്ട് അയാളുടെ അസുഖം മാറുമെന്ന് വിചാരിക്കുക, ആ അസുഖത്തിന് ചിലപ്പോൾ കള്ള് ശിഫയായി എന്ന് വരാം, പക്ഷെ അതിനേക്കാൾ വലിയ അപകടം കള്ളുകൊണ്ട് വേറെ വരാനുണ്ട്. രോഗങ്ങളായിട്ടും അതുപോലെ തന്നെ അള്ളാഹിന്റെ ദിക്ർ അതിൽ നിന്ന് തൊട്ട് മറന്നുപോകലും നമസ്കാരം ഉപേക്ഷിക്കലും, അതുപോലെ കള്ളിന്റെ അനന്തരഫലം നമുക്കറിയാം. എന്ത് പാപവും ചെയ്യാൻ ഒരാൾ തയ്യാറാകും കള്ളു കുടിച്ച് ബോധം നഷ്ടപ്പെട്ടാൻ. അപ്പോൾ ഒരു ലക്ഷ്യം നമ്മൾ നേടാൻ ഒരു മാർഗം ഉപയോഗിച്ചു, അത് നേടി എന്നതുകൊണ്ട് അത് ഹലാലാകണം എന്നില്ല. കാരണം ശരീഅത്ത് എപ്പോഴും ഒരു വസ്തു ഹറാമാക്കി എപ്പോഴാണ്, അതിന്റെ ഷെറ് കൂടുതലാണെങ്കിൽ അത് ഹറാമാക്കും. ഇസ്മുഹുമ അക്ബറു മിൻ നഫ്ഇഹിമ, അതുപോലെ തന്നെ ഒരു വസ്തുവിന്റെ ഗുണം കൂടുതലാണെങ്കിൽ അതിന് ചെറിയ ദോഷങ്ങൾ ഉണ്ടെങ്കിലും ഷറ അത് അനുവദിക്കും. അതിനുള്ള തെളിവ് എന്താണ്, ഈ ആയത്ത് തന്നെ, കള്ള് ഹറാമാക്കിയ ആയത്ത് തന്നെ, ഇസ്മുഹുമ അക്ബറു മിൻ നഫ്ഇഹിമ, കള്ളുകൊണ്ടുള്ള ഷെറാണ് ഖൈറിനേക്കാൾ കൂടുതൽ, അതുകൊണ്ട് ഹറാം. അതിന്റെ മഫ്ഹൂം എന്താണ്, അതിന്റെ വിപരീതാർത്ഥം എന്താണ്, അതിന്റെ ഖൈറായിരുന്നു കൂടുതലെങ്കിൽ അല്ലാഹു ഹലാലാക്കുമായിരുന്നു. അപ്പോൾ ശരീഅത്ത് ഹറാമും ഹലാലും തീരുമാനിക്കുന്നത് ഒരു വസ്തുവിന്റെ മസ്ലഹത്തും മഫ്സദത്തും നോക്കിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിൽ ചെറിയൊരു മസ്ലഹത്ത് ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാം ഹറാമാക്കിയ കാര്യങ്ങൾ ചെയ്യാൻ പോകാൻ പാടില്ല. കാരണം മസ്ലഹത്ത് ഉണ്ട് എന്ന് അറിയാഞ്ഞിട്ടല്ല അള്ളാഹ്, അതിനേക്കാൾ വലിയ അപകടമുള്ളത് കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല വസ്തുക്കൾ ഹറാമാക്കിയിട്ടുള്ളത്. ഉദാഹരണത്തിന് ഇപ്പൊ ജിഹാദ്, ജിഹാദിൽ അപകടമുണ്ട്, മരണം. ഒരു മുസ്ലിം മരിക്കുക എന്ന് പറഞ്ഞാൽ കാബ പൊളിക്കുന്നതിനേക്കാളും അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ കാബയുടെ കെട്ടിടത്തിനേക്കാളും വിലപിടിപ്പുള്ളതാണ് ഒരു മുസ്ലിമിന്റെ ജീവൻ. ആ ജീവൻ ജിഹാദ് ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്നില്ലേ, എന്നിട്ടും ജിഹാദ് എന്തുകൊണ്ടാണ് അനുവദിച്ചത്? നിബന്ധനകളോടെ, സന്ദർഭം വരുന്ന സമയത്ത്, സാഹചര്യങ്ങൾക്കനുസരിച്ച് ജിഹാദ് അനുവദിച്ചത് എന്തുകൊണ്ടാണ്? അതിലൂടെയുള്ള ഗുണങ്ങൾ, ഇസ്ലാമിക രാജ്യത്തെ സംരക്ഷിക്കുക, മുസ്ലിമീങ്ങളുടെ ജീവനും സമ്പത്തും സംരക്ഷിക്കുക, അതുപോലെ തന്നെ ഇസ്ലാമിക ദഅവത്ത് പ്രചരിപ്പിക്കുക, ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് അത് അനുവദിച്ചത്. അപ്പോൾ ഒരു കാര്യം ഹലാലായതുകൊണ്ട് അതിലൊരു ഷെറും ഇല്ല എന്നർത്ഥമില്ല, ഒരു കാര്യം ഹറാമായതുകൊണ്ട് അതിലൊരു ഖൈറും ഇല്ല എന്നും അർത്ഥമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കായിക മനസ്സിലാക്കിയാൽ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ മാറും. ഒരു ഏലസ് കെട്ടിയ പിന്നെ തങ്ങളടുത്ത് പോയിട്ട് ഏലസ് കെട്ടി അസുഖം മാറി, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അസുഖം മാറുന്നുണ്ടല്ലോ എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ റൊക്കയുമായി ബന്ധപ്പെട്ട് റൊക്കയ എന്നുള്ളത് അത് ചെയ്താൽ അതിന് കൂലി വാങ്ങുന്നത്, അനുവാദമുള്ള കാര്യമാണ്. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഇന്ന അഹഖ മാ അഖദ്തും അലൈഹി അജ്റൻ കിതാബുള്ളാഹ്, നിങ്ങൾ കൂലി വാങ്ങിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഖുർആനാണ്. അപ്പൊ ഖുർആൻ ഓതിയിട്ട് റുക്ക ചെയ്താൽ കിട്ടുന്നത് വാങ്ങാം. ബുഖാരിൽ മുസ്ലിമിനുള്ള ഹദീസാണ്. വ്യക്തമായി റുക്ക എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഖുർആൻ കൊണ്ട് നിങ്ങൾ സമ്പാദിച്ചിട്ടുള്ളതാണ് ഏറ്റവും നല്ല സമ്പാദ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സലഫു സ്വാലിഹ്യങ്ങളുടെ ചര്യ നമ്മൾ നോക്കണം. അവരുടെ ചര്യക്കെതിരാണ് ഒരാളെ റുക്കയെ ഒരു തൊഴിലാക്കുക എന്നുള്ളത്. അവരാരും അങ്ങനെ ചെയ്തിട്ടില്ല. സാന്ദർഭികമായി യാദൃശ്ചികമായി റുക്ക ചെയ്ത് രോഗം മാറിയാൽ അവർ കിട്ടുന്ന ഹദിയ അവർ വാങ്ങാറുണ്ടായിരുന്നു. അതല്ലാതെ ഒരു ജീവിത മാർഗമായി റുക്കയ സ്വീകരിച്ച ഒരു സലഫു സ്വാലിഹ്യങ്ങളിൽപ്പെട്ട ഒരാളെയും കാണാൻ സാധിക്കുകയില്ല. ഇത്രയുമാണ് ഈ ബാബുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ അവസാനമായിട്ട് ഈ ബാബുമായി ബന്ധമുള്ള മറ്റൊരു വിഷയം, ചികിത്സയുടെ ഇസ്ലാമികമായ വിധി എന്താണ്? അതിൽ ഒരുപാട് ചർച്ചകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ട്. ചികിത്സ എന്നുള്ള രോഗം വന്നാൽ ചികിത്സിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രസക്തമായ പ്രബലമായ അഭിപ്രായം. ജായിസാണ്, അനുവദനീയമാണ്, അതുപോലെ തന്നെ സുന്നത്താണ് എന്നീ രണ്ടഭിപ്രായങ്ങളാണ്. മൂന്ന് അഭിപ്രായങ്ങളുണ്ട് ഉലമാക്കൾക്ക്. നിർബന്ധമാണെന്ന് പറഞ്ഞവരുണ്ട്, സുന്നത്താണെന്ന് പറഞ്ഞവരുണ്ട്, ജായിസാണ് എന്ന് പറഞ്ഞവരുണ്ട്. അതിൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞ അഭിപ്രായം ദുർബലമാണ്. ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുകയാണ്, നിർബന്ധമാണ് എന്ന് പറയുന്നവർ എത്ര വാദിച്ചാലും ഒരു ഹദീസ് അവരുടെ മുമ്പിൽ ബാക്കിയായിരിക്കും. ആ ഹദീസ് അവർക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുകയില്ല, അതിന് മറുപടി പറയാൻ അവർക്ക് സാധിക്കില്ല. എന്താണ് ഹദീസ്? അപസ്മാരം ബാധിച്ച ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറഞ്ഞു, പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇൻ ശിഇതു ദഅഉതു ലകി വ ഇൻ ശിഇതി സബർതി ഫലകിൽ ജന്ന, ഒന്നുകിൽ ഞാൻ പ്രാർത്ഥിക്കാം രോഗം മാറും, അല്ലെങ്കിൽ നീ ക്ഷമിക്കുകയും അതുവഴി സ്വർഗം നേടുകയും ചെയ്യാം. അപ്പൊ അവര് ക്ഷമിക്കാൻ തീരുമാനിച്ചു. അപ്പൊ വാജിബായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചികിത്സിക്കുമായിരുന്നു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന ചികിത്സയാണ്, പ്രാർത്ഥിച്ചാൽ രോഗം മാറും. അപ്പൊ രോഗം ചികിത്സിച്ച് മാറ്റിയിട്ട് വാജിബായിരുന്നെങ്കിൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യുമായിരുന്നു. അപ്പൊ വാജിബല്ല, പക്ഷേ മുസ്തഹബാണോ അഥവാ സുന്നത്താണോ ജായിസാണോ എന്നാണ് അഭിപ്രായ വ്യത്യാസം. അതിൽ സുന്നത്താണ് എന്നതാണ് കുറച്ചുകൂടി പ്രബലമായ അഭിപ്രായം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇഹ്രിസ് അലാ മാ യൻഫഉക, നിനക്ക് ഉപകാരമുള്ള കാര്യത്തിൽ നീ ഹെർസ് കാണിക്കുക എന്ന് കൽപ്പിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഉപകാരമുള്ള കാര്യമാണ് ആരോഗ്യം നിലനിർത്തുക എന്നുള്ളത്. ആരോഗ്യം നിലനിർത്തിയാൽ നമുക്ക് ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കും, ദീനിന് ഉപകാരമുണ്ട്, അതുകൊണ്ട് ചികിത്സിക്കുക എന്നുള്ളത് മുസ്തഹബാണ്. അപ്പോൾ റുഖ്യയും അതേ വകുപ്പിലാണ് ഉൾപ്പെടുക. റുഖ്യ ഒരു ചികിത്സാ രീതി, അതുകൊണ്ട് അത് മുസ്തഹബാണ് രോഗം ബാധിച്ചാൽ ചെയ്യുക എന്നുള്ളത്. ഇത്രയുമാണ് ഈ ബാബുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ. അല്ലാഹു തആല ആലം. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.